38-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 68-ാമത്തെ സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ദൈവമേ, ഞങ്ങൾ ഈ വചനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട് കർത്താവേ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ട വചനത്തെ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. സകലനാമു അവിടുത്തെ മുമ്പാകെ ദൈവമേ, എല്ലാ മുഴങ്കാലും അവിടുത്തെ മുൻപാകെ മടങ്ങുകയും സകലനാമത്തിന് മേലെ അവിടുത്തെ നാമം ആയിരിക്കുകയും ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഇവിടെ വായിച്ചത് ദാവീദിന്റെ സങ്കീർത്തനത്തിലെ ദാവീദ് പറയുകയാണ്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാം ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിനോടുള്ള നന്ദിയും സ്തോത്രവും കർത്താവ് സ്തുതിക്കപ്പെടുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. പക്ഷെ ഇവിടെ ദാവീദ് കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നതിന് ഒരു ന്യായം പറയുന്നുണ്ട്. എന്താണ്? തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ വേണേ പറയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് നമ്മളെ സഹായിച്ച ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യത്തെ എടുത്തു പറയുമ്പോഴാണ് അതിനൊരു ശക്തിയുള്ളത്. ഇവിടെ ഇതാ ദാവീദ് എന്താ പറയുന്നത്? കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ, കർത്താവിനെ സ്തുതിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു കർത്താവ്, അതുകൊണ്ടാണ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് താനെ പറയുന്നു. നമുക്കും ഇന്ന് രാവിലെ ഈ വർഷത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു കർത്താവ്. ആ നിലയിലാണ് പുതിയ വർഷത്തിലേക്ക്, 2009 നമ്മൾ നോക്കുമ്പോൾ അവിടെ ആ വർഷങ്ങളെ മുഴുവൻ ഇങ്ങനെ ഒരു വലിയ ഒരു മൂടൽമഞ്ഞ് പോലെയല്ല നമ്മൾ കാണുന്നത്. എന്തുണ്ട്? 2009 ആണെങ്കിലും അതിന് ഓരോ ദിവസവും ഉണ്ട്, ഓരോ ദിവസമുണ്ട്, ഓരോ നാളുമുണ്ട്. ആ ഓരോ ദിവസവും ഓരോ നാളും നമുക്ക് എന്ത് വരാം? നമുക്ക് ഭാരങ്ങൾ വരാം. പക്ഷേ ആ ഓരോ ദിവസവും ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ആര് ചുമക്കും? ചുമക്കാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നോക്കുക, അവിടുന്ന് നമ്മളെ തന്റെ പുത്രീപുത്രന്മാരാക്കിയതിന് ശേഷം, തന്നെ കണ്ടുമുട്ടുവാൻ ഇടയാക്കിയതിന് ശേഷം നമ്മളെ വെറുതെ അങ്ങ് വിടുകയല്ല ചെയ്യുന്നു. നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങളിൽ കർത്താവ് താല്പര്യമുള്ളവരാണ്. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, അത് പങ്കിടാൻ കർത്താവിന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയൊരു ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയായതല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ ഭാഗ്യം. ഇന്ന് പലർക്കും ദൈവം എന്ന് പറയുന്നത് പേടിപ്പിക്കുന്ന ഒരു സങ്കല്പമായിട്ടിരിക്കുമ്പോൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങളും നമ്മുടെ ഭാരങ്ങളും പങ്കിടാൻ, പങ്കിടുക മാത്രമല്ല, അവിടെ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കുക. ദാവീദ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എന്ത് ദൈവം എന്നാണ്? നമ്മുടെ രക്ഷയാകുന്ന ദൈവം. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും വഹിക്കുകയും ചെയ്തിട്ട് ആ ഭാരങ്ങൾക്ക് ഒരു രക്ഷ, അതിനൊരു പോംവഴി അത് നൽകുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. 2008 കർത്താവ് ആ നിലയിലായിരുന്നു. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നു. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുക മാത്രമല്ല, ആ ഭാരങ്ങൾക്കപ്പുറത്ത് ഒരു പോംവഴി കർത്താവ് കാണിച്ചു തന്നു. രക്ഷ താൻ ഒരുക്കി, താൻ അത് കാണിച്ചു തന്നു. നമ്മളെ അങ്ങനെ ജയോത്സവമായിട്ട് മുന്നോട്ട് നടത്തി. ഇങ്ങനെയുള്ള കർത്താവ് 2009 പുതിയ വർഷത്തിലും നമ്മളെ ആ നിലയിൽ നടത്തും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊരു വാഗ്ദാന വചനമായിട്ട് നമുക്ക് 2009 എടുക്കാം. കർത്താവെ 2009 പലരും 2009 നോക്കുമ്പോൾ വളരെ പേടിച്ചും ഭയപ്പെട്ടും ഒക്കെയാണ് നിൽക്കുന്നത്. അവർ വിചാരിക്കുന്നത് ഓ, അതായത് 2008 ഇത്രയും ഈ നിലയിലുള്ള ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടായി, ഈ നിലയിലുള്ള തീവ്രവാദികളുടെ ആ നിലയിലുള്ള ആക്രമണങ്ങൾ, ഓ നിരപരാധികളായ ആളുകൾ പെട്ടെന്ന് ട്രെയിനിലും ബസ്സിലും വഴിയാത്രയിലും പാർക്കിലുമൊക്കെ അവര് മരണത്തെ അഭിമുഖീകരിക്കത്തക്ക രീതിയിലെ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഇനിയും 2009 നോക്കുമ്പോൾ ഒരു യുദ്ധമാണോ നമ്മളെ കാത്തിരിക്കുന്നത്? തീവ്രവാദി ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാകുമോ? ഇങ്ങനെയൊക്കെയുള്ള ഭാരങ്ങൾ സാധാരണ മനുഷ്യർക്കുണ്ടാകുമ്പോ, പ്രിയ സഹോദര സഹോദരി, എനിക്കും നിനക്കും ഒരു പ്രത്യാശയുണ്ട്, എനിക്കും നിനക്കും ഒരു പ്രത്യേകതയുണ്ട്. നമുക്കെന്താ? നമുക്ക് നമ്മുടെ ഭാരങ്ങളെ ദിനം തോറും കർത്താവിന്റെ മേലിടും, കർത്താവ് അത് വഹിക്കും. ഹാലലുയ്യ, ഹാലലുയ്യ. പലരും വിചാരിക്കുന്ന വലിയ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞപ്പോ വലിയ സംഭവങ്ങൾ മാത്രമേ കർത്താവ് വഹിക്കുള്ളൂ എന്നാണ്. അങ്ങനെയല്ല സഹോദരി, നിന്റെ കൊച്ചു പ്രശ്നം മറ്റാരോടും പങ്കിടാനൊക്കാത്ത കൊച്ചു പ്രശ്നം, നിന്റെ കുഞ്ഞിന്റെ കാര്യം, ഓ നിന്റെ ആരും കാണാത്ത ഇടങ്ങളിലെ നിന്റെ കണ്ണുനീർ, ഇതെല്ലാം വഹിക്കാൻ ഒരുവനുണ്ട്. ഹാലലുയ്യ. പഴയ നിയമഭക്തനായിരുന്നെങ്കിലും ദാവീദ് ദൈവത്തെ എത്ര ഭംഗിയായി മനസ്സിലാക്കി എന്ന് ഓർക്കുക. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഇവിടെ ഈ വാക്യം നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു എന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ഇംഗ്ലീഷില് ഏറ്റവും പഴയ കിങ് ജെയിംസ് വേർഷനിൽ നമ്മൾ കാണുമ്പോൾ, ആ വാക്യം വായിക്കുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ കൂടെ ഉണ്ട്, വേറൊരു മാനമുണ്ട്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്നു മാറ്റുന്ന കർത്താവ്, ഭാരങ്ങളിരിക്കുക, ആ ഭാരങ്ങളെ കർത്താവ് ചുമക്കും. ശരി, ആ പ്രശ്നത്തിന് ഒരു പോംവഴി തരും. ഒരാൾക്ക് രോഗമാണ്, രോഗം അത് കർത്താവ് മാറ്റിത്തരും. ഓ, ഒരു പ്രയാസമുണ്ട്, അത് മാറ്റിത്തരും. ഒരു ഭാരമുണ്ട്, കർത്താവ് അത് ചുമന്നൊഴിക്കും. ആ നിലയിൽ മാത്രമേ നമ്മൾ ഈ വാക്യത്തെ മലയാളത്തിൽ കാണുന്നുള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷനിൽ, ഏറ്റവും പഴയ ഏറ്റവും ആധികാരികമായ ആ ഇംഗ്ലീഷ് വേർഷനിൽ, ഈ വാക്യത്തിന് മറ്റൊരു ഡയമെൻഷൻ, മറ്റൊരു മാനമുണ്ട്. പ്രിയമുള്ളവരെ, ആ വാക്യം ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയാമോ? Blessed be the Lord who daily loadeth us with his benefits. നോക്കിയ കാര്യങ്ങൾ വ്യത്യാസമായി. എന്താ? ദൈവം നാൾതോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുക മാത്രമല്ല, ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ, ഭാരങ്ങളെ വഹിച്ചിട്ട് ആ സ്ഥാനത്ത് നമ്മളെ, നമ്മുടെ മേല് വേറൊരു ഭാരം കയറ്റി വെക്കുക. എന്ത് ഭാരമാണ്? നന്മയുടെ ഭാരം. ലോഡത്തെ സ്ഥിത്ത് ബെനിഫിറ്റ്, നമുക്ക് നന്മയും പ്രയോജനവും ഉള്ള കാര്യങ്ങൾ നമ്മുടെ മേല് തിരിച്ചു വെക്കുക. രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ വാക്യത്തിൽ നമ്മുടെ ഭാരങ്ങളെ ചുമന്നു മാറ്റും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ വാക്യം വന്നപ്പോ അത് പ്രകാശിക്കുന്ന ഒരു വചനമായി വന്നു. എന്താ അത്? ഭാരങ്ങളെ മാറ്റുമ്പം അവിടെ ഒരു ഒഴിവ് വരുമല്ലോ, ഒഴിവ് വരും, അവിടെ ഒരു എംപ്റ്റിനെസ് ഉണ്ടാവും. ആ എംപ്റ്റിനെസ് ദൈവം ഫിൽ ചെയ്യും. എന്തുകൊണ്ട് ഫിൽ ചെയ്യും? ബെനിഫിറ്റ്സ് കൊണ്ട് ഫിൽ ചെയ്യും. എത്ര എത്ര അത്ഭുതകരമായിരിക്കുന്നു അത്! നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെ കർത്താവ് മാറ്റുക മാത്രമല്ല, ആ ഭാരങ്ങളുടെ സ്ഥാനത്ത് അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് നമുക്ക് നന്മയെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് ആ നിലയില് നമ്മളെ ദിവസം തോറും ആ നിലയില് നന്മയാൻ നമ്മളെ നിറയ്ക്കും. ഓ, അത് പ്രയാസമുള്ള ഭാരമാണോ? നന്മയുടെ ഭാരം താങ്ങാൻ എത്ര പേർക്ക് പ്രയാസമുണ്ട്? നന്മയുടെ ഭാരം താങ്ങാൻ ഇപ്പൊ മീറ്റിംഗ് കഴിയുമ്പോ ഇവിടെ നിന്ന് ഒരു കൽപ്പന പറയുക, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇവിടെ ഐസ്ക്രീം ഉണ്ട്, അത് കഴിക്കണം. അതൊരു കൽപ്പനയാണ്. സാധാരണഗതിയിൽ ഈ കൽപ്പന നമുക്ക് ഭാരമുള്ളതാണ്. പക്ഷെ ഈ കൽപ്പന, ഐസ്ക്രീം കഴിക്കുക എന്നുള്ള കൽപ്പന എന്തെങ്കിലും ഭാരമുള്ളതാണോ? ആളുകൾക്ക് വലിയ സന്തോഷമാണുള്ളത് എന്ന് പറഞ്ഞതുപോലെയാണിത്. നമ്മുടെ ഭാരങ്ങളെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നമുക്ക് വേറൊരു ഭാരം തരുന്നു. അയ്യോ, ഭാരമാണല്ലോ എന്ന് നമുക്ക് വിഷമമില്ല. കാരണം അത് എന്ത് ഭാരമാണ്? നന്മയുടെ ഭാരം. പ്രിയമുള്ളവരെ, 2009 കർത്താവ് നമ്മുടെ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് മാറ്റുക മാത്രമല്ല, നന്മകളാൽ, നന്മകളുടെ ഭാരങ്ങളാൽ നമ്മളെ നിറയ്ക്കുകയും ചെയ്യുന്ന കർത്താവാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കണം. ഇവിടെ ഒരു കൈമാറ്റമാണ് നടക്കുന്നത്, ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. എക്സ്ചേഞ്ച്, കൈമാറ്റം, എന്താ നമ്മുടെ ഭാരങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് നന്മകളെ വെച്ച്, ഒരു എക്സ്ചേഞ്ച് ആണ് കൈമാറ്റം. ഇന്ന് ചിലടത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മളൊരു വാച്ച് വാങ്ങിച്ചു, അത് നടക്കുന്നില്ല, ഉടനെ നമ്മൾ പത്രത്തിലെ പരസ്യം കാണുക, നിങ്ങളുടെ പഴയ വാച്ചും കൊണ്ട് വന്നാൽ അതിവിടെ വെച്ചിട്ട് ഒരു പുതിയ വാച്ചും കൊണ്ട് പോകാം, ആ എത്ര സന്തോഷകരം, അതിന് പോകുമ്പം ഇത് എത്ര പ്രയാസമുള്ള കാര്യമാണ്, അങ്ങനെയൊന്നും ആരും ഭാരപ്പെടുന്നില്ല. നമ്മുടെ പഴയ എത്ര നന്നാക്കിയാലും നന്നാകാത്ത സമയം കാണുമ്പോൾ എപ്പോഴും 10 മിനിറ്റ് പുറകിലായിരിക്കുന്ന, കൂടെ കൂടെ കുലുക്കേണ്ടി വരുന്ന ആളുകളുടെ മുമ്പാകെ നമ്മൾ അപഹാസ്യരാകുന്ന നമ്മുടെ ഈ പഴയ വാച്ച് കൊണ്ടവിടെ കൊടുത്തേച്ച് പുതിയൊരു വാച്ചും കയ്യെ കെട്ടിക്കൊണ്ട് പോരുക, എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ്. എക്സ്ചേഞ്ച്, കൈമാറ്റം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷകരമാണ്. എന്തിനു വേണ്ടി? പഴയ ഒരു സാധനം പുതിയ ഒന്നിനു വേണ്ടി കൈമാറ്റം ചെയ്യുന്നത് എപ്പോഴും സന്തോഷകരമാണ്. ക്രിസ്തീയ ജീവിതത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നോക്കുക, നമ്മൾ കേവലം 2009 മാത്രമല്ല നോക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുണ്ടല്ലോ, രക്ഷ, ആ രക്ഷയിലും ഒരു വലിയ കൈമാറ്റ പ്രക്രിയ നടക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും എല്ലാം അവിടുന്ന് വഹിച്ചു മാറ്റുക മാത്രമല്ല, ആ സ്ഥാനത്ത് നന്മകളാൽ അവിടുന്ന് നമ്മളെ നിറയ്ക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. കാൽവറി ക്രൂശാണ് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും വലിയ ഒരു സ്ഥലം എന്ന് നമുക്ക് പറയാം. എക്സ്ചേഞ്ച് മേള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാൽവറി ക്രൂശ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശില് അവിടുന്ന് നിവർത്തിച്ച ആ രക്ഷയിൽ അടങ്ങിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എന്താ? ഓ, അവിടെ ഒരു എക്സ്ചേഞ്ചാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തിന്മയായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി അവിടെ നന്മയായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് വെച്ചു. എന്തായിരുന്നു കാൽവറി ക്രൂശിൽ എന്താ നടന്നത്? കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കാൽവറി ക്രൂശിലെ കർത്താവ് എന്താ ചെയ്തത്? നമ്മുടെ പാപങ്ങളെ എല്ലാം മാറ്റി എന്ന് കുഞ്ഞുങ്ങൾ പറയും, പാപങ്ങളെ മാറ്റി. പക്ഷേ കേവലം പാപങ്ങളെ മാത്രമല്ല കർത്താവ് മാറ്റിയത്. പാപം എന്ന് പറയുന്നത് ഒരു വലിയ വലിയ ആ നിലയില് ഒത്തിരി ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. നമ്മള് ആദാമു ഹവ്വയും കൽപ്പന ലംഘിച്ച് ദൈവഹിതത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു പാപഭൂമിയിലേക്ക് വന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, റോമർ 5 നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ ആദാമു ഹവ്വയും കൽപ്പന ലംഘിച്ചപ്പോ, അല്ലെ, മനുഷ്യൻ വീണപ്പോ, ആ വീഴ്ചയോട് ബന്ധപ്പെട്ട് ഒത്തിരി ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടായി. കേവലം പാപം മാത്രമല്ല പ്രിയമുള്ളവര്, അതിനെ തുടർന്ന് പല കാര്യങ്ങള്, ഓ, മരണം, ദാരിദ്ര്യം, ദുഃഖം, ഓ, തിരസ്കാരം, അപമാനം, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനെ തുടർന്നുണ്ടായി. അതെല്ലാം വീഴ്ചയുടെ ഫലമായിട്ടുണ്ടായത്. 2 ലോകമഹായുദ്ധം അവസാനിക്കുന്ന സമയം നമ്മൾ ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് എങ്ങനെയാ അവസാനിച്ചത്? ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന 2 സ്ഥലങ്ങളില് അമേരിക്ക കൊണ്ടുവന്ന് ആറ്റം ബോംബ് വർഷിച്ചു. ലോകത്ത് ആദ്യമായിട്ട് ആറ്റം ബോംബ് ഇട്ട 2 പട്ടണങ്ങളെ നിർമൂലനാശമാക്കി. പക്ഷേ അവിടെ കേവലം ആറ്റം ബോംബ് ഇട്ടപ്പോ അവിടുത്തെ പട്ടണങ്ങളിലെ കെട്ടിടങ്ങൾ തകർന്നു എന്നത് മാത്രമല്ല അന്നേരം സംഭവിച്ചത്, മറിച്ച് ആറ്റം ബോംബ് ഇട്ടതിന്റെ ഫലമായിട്ട് അവിടെ ഒത്തിരി ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടായി. അതിന്റെ പരിണത ഫലം ഇപ്പോഴും തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും നാഗസാക്കിയിലും ഹിരോഷിമയിലും പലപ്പോഴും, ഓ, സ്ത്രീകളെ പ്രസവിക്കുമ്പോ ഇന്നും വലിയ തലയും കൊച്ചുടലുമായിട്ടൊക്കെയാണ് കുഞ്ഞുങ്ങൾ പറക്കുന്നത്. എന്തുകൊണ്ടാ? അന്നുണ്ടായ ആ ആറ്റം ബോംബ് വർഷിച്ചപ്പോ ഉണ്ടായ ആ അണുപ്രസരം ഇന്നും ആ അന്തരീക്ഷത്തിൽ ഉള്ളതുകൊണ്ട് വികലാംഗരായ കുട്ടികൾ ഇന്നും പിറക്കുന്നു. ധാരാളം പേര് പലവിധമായ മാരകമായ രോഗങ്ങളാൽ ആ അണുപ്രസരണം മൂലം ഇന്നും, വർഷങ്ങൾ ഇപ്പൊ എത്ര കഴിഞ്ഞിരിക്കുന്നു, ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ആ ഫലങ്ങൾ അവരനുഭവിച്ചു തീരുകയാണ്. ഇന്നും വിവാഹിതരായി ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനായിട്ട് കാത്തിരിക്കുമ്പോ അമ്മയുടെയും അച്ഛന്റെയും ഹൃദയത്തിൽ ഉത്കണ്ഠയാണ്. ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ഓ അന്നിട്ട് ആറ്റം ബോംബിന്റെ ഫലമായുണ്ടായ അണുപ്രസരണത്തിന്റെ ഭാഗമായി വികലാംഗനായ ഒരു കുഞ്ഞായിരിക്കുമോ, കുഞ്ഞിന് ശാരീരിക വൈകല്യം ഉണ്ടായിരിക്കുമോ, പേടിയാണ് പേടിയാണ്. എന്താ കാര്യം? അവിടെ വർഷങ്ങൾക്ക് മുമ്പിട്ട ആ ബോംബിന്റെ ഫലങ്ങള്, ദൂഷ്യഫലങ്ങൾ ഇന്നും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇത് പാപത്തെക്കുറിച്ച് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഏറ്റവും ചെറിയൊരു ഉദാഹരണമായിട്ട് ഇതിനെ എടുക്കാം. മനുഷ്യന് വീണു പോയപ്പോ ഉണ്ടായ പാപം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലമായിട്ടുണ്ടായ പാപത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ ഒത്തിരി കാര്യങ്ങൾ, അനന്തര ഫലങ്ങൾ ധാരാളമുണ്ട്. ഓ നാളുകൾ കഴിഞ്ഞിട്ടും പല വിധത്തിലുള്ള ആ നിലയിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മള് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചതിനെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ടല്ലോ. 53 അധ്യായം അതിന്റെ 6 വാക്യം, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തൻ താൻ തന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നോക്കുക, കാൽവറി ക്രൂശിലെ പാപത്തിന്റെ പാപം മാത്രമല്ല കർത്താവിന്റെ മേലെ ചുമത്തിയത്, അകൃത്യം എന്ന ഇവിടെ കാണുന്ന ആ വാക്ക് അതിന്റെ മൂലഭാഷയിൽ ഏവൺ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പദത്തിന്റെ അർത്ഥം എന്താ? ആ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് പാപവും, പാപം അവന്റെ മേൽ ചുമത്തിയെന്നല്ല, അല്ലെങ്കിൽ അകൃത്യം, നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തിയെന്നല്ല, അകൃത്യവും അകൃത്യത്തെ തുടർന്നുള്ള എല്ലാ പരിണിത ഫലങ്ങളും അതിന്റേതായ എല്ലാ ശിക്ഷാവിധികളും എന്നുകൂടെ അതിനർത്ഥമുണ്ട്. പറഞ്ഞത് വ്യക്തമായോ? പ്രിയമുള്ളവരെ, കാൽവറി ക്രൂശിനെ യേശുവിന്റെ മേലെ ചുമത്തപ്പെട്ടത് എന്താ? കേവലം നമ്മുടെ പാപങ്ങളെ അവന്റെ മേൽ ചുമത്തി എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ആ പാപം സംഭവിച്ചത് മൂലം, വീഴ്ച സംഭവിച്ചത് മൂലം ഉണ്ടായ എല്ലാ, തുടർന്നുണ്ടാകാനുള്ള എല്ലാ പരിണത ഫലങ്ങളും അതിന്റെ എല്ലാ ശിക്ഷാവിധികളും ഇത് മുഴുവനും കർത്താവിന്റെ മേലെ ചുമത്തി. ഏവൺ എന്നുള്ള പ്രയോഗമാണ് അവിടെ കാണുന്നത്. അകൃത്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് തോന്നുകയില്ല. പക്ഷേ വീഴ്ച മൂലമുണ്ടായ എല്ലാ കാര്യങ്ങളും അതിനെ തുടർന്നുണ്ടായ എല്ലാ നിലയിലുള്ള പ്രശ്നങ്ങളും അതിനുള്ള ആ പ്രശ്നങ്ങൾക്കുള്ള ശിക്ഷാവിധിയും കൂടെയാണ് കർത്താവിനെ ചുമത്തിയത്. അങ്ങനെയുള്ളപ്പോ കർത്താവ് അത് ചുമന്നു മാറ്റി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോ, ഓ പ്രിയമുള്ളവരെ, നമ്മൾ കേവലം എന്റെ പാപം മോചിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, പാപം മോചിക്കപ്പെട്ടു, അതിനുശേഷം അതിനെ തുടർന്നുണ്ടായ എല്ലാ പരിണിത ഫലങ്ങളും ശിക്ഷാവിധികളും കൂടെ കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും ഓ ഒരു കൊലക്കുറ്റം ചെയ്താലും കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പാപം, നമ്മുടെ പാപങ്ങൾ കർത്താവ് മോചിക്കുന്നു. നമ്മുടെ പാപകരമായ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തതിന്റെ എല്ലാ വരാൻ പോകുന്ന പരിണിത ഫലങ്ങളും ദോഷങ്ങളും എല്ലാം കൂടെയും കർത്താവിന്റെ മേലെ ചുമത്തപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ടാവും. കാൽവറി ക്രൂശിലെ കർത്താവ് ഭാരത്തെ ചുമന്നു മാറ്റി എന്ന് പറയുമ്പോൾ അത് കേവലം വീഴ്ചയെ മാത്രമല്ല, ആ വീഴ്ചയുടെ മുഖാന്തരമായിട്ട് ഉണ്ടായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. വീഴ്ചയുടെ ഫലമായിട്ട് ഈ ലോകത്തില് സംഭവിച്ച മരണം, ശാപം, രോഗം, ദാരിദ്ര്യം, അപമാനം, തിരസ്കാരം, ഇങ്ങനെയുള്ള അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കർത്താവ് മാറ്റി ആ സ്ഥാനത്ത് എന്ത് ചെയ്തു? ആ സ്ഥാനത്ത് കർത്താവ് നന്മകൾ കൊണ്ടുവന്നു. ക്രൂശാണ് ഏറ്റവും വലിയ എക്സ്ചേഞ്ച് നടന്ന, ഏറ്റവും വലിയ കൈമാറ്റം നടന്ന സ്ഥലം. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ വളരെ വേഗത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. ആ വാക്യങ്ങൾ നിങ്ങൾ തന്നെയും ശ്രദ്ധിക്കണമേ. രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിന്റെ 21 വചനത്തിലേക്ക് വരുമ്പോ നോക്കുക, പാപമറിയാത്തവനെ, 2 കൊരിന്ത്യർ 5 ഒടുവിലത്തെ വാക്യം, 21 പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവൻ എന്ന് പറയുന്നതാരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി, നമ്മുടെ പാപങ്ങളെ അവൻ എന്ത് ചെയ്തു? ആ പാപങ്ങൾ അവന്റേതാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ കൊണ്ട് കാര്യം അവസാനിച്ചില്ല. നമ്മുടെ പാപത്തെ മാറ്റുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ദൈവം എന്ത് ചെയ്തു? ഒരു എക്സ്ചേഞ്ച് നടത്തി. എന്താ അത്? നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുവിന്റെ നീതി നമ്മുടെ മേൽ ചുമത്തി. നോക്കുക, നമ്മുടെ പാപം കാൽവറി ക്രൂശിൽ അവന്റെ മേൽ ചുമത്തി, പകരം അവന്റെ നീതി നമുക്കായിട്ട് കണക്കിട്ടു. ഒരു എക്സ്ചേഞ്ച് ആണ് നമ്മൾ കാണുന്നത്, ഒരു കൈമാറ്റമാണ് കാണുന്നത്. ആ നമ്മുടെ പാപങ്ങളെ അവൻ മാറ്റി. പാപങ്ങളെ മാറ്റുക മാത്രമല്ല, പാപത്തിന് ഫലം പകരമായിട്ട് നമ്മളെ നീതീകരിക്കുകൂടെ ചെയ്യും. ഒരു കാര്യത്തെ എംപ്റ്റിയാക്കുക മാത്രമല്ല ചെയ്തത്, പാപത്തെ മാറ്റുക മാത്രമല്ല ചെയ്തത്, ആ പാപത്തെ മാറ്റി ആ സ്ഥാനത്ത് നീതിയെ കൊണ്ടുവന്നു. നീതീകരണം, യേശുവിന്റെ നീതി നമ്മുടെ നീതിയായിട്ട് ദൈവം എണ്ണുന്നു. കാൽവറി ക്രൂശ് എത്ര വലിയൊരു സ്ഥലമാണ് പ്രിയമുള്ളവരെ. കർത്താവ് ശാപം, പാപത്തിന്റെ ഫലമായിട്ടുണ്ടായ ശാപത്തെ മാറ്റുന്നതിനെ കുറിച്ച് ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നോക്കുക. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി. അത് നമ്മുടെ ശാപങ്ങളെ കർത്താവ് എടുത്തു. 13-ാമത്തെ വാക്യത്തിൽ അതാ പറയുന്നു. പക്ഷെ അത് മാത്രമല്ലല്ലോ, അതിന്റെ 14-ാമത്തെ വാക്യം നോക്കുക. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് പറയുമ്പോ 14-ാമത്തെ വാക്യം എന്താ ചെയ്യുന്നത്? നമ്മുടെ ശാപം മാറ്റി ആ സ്ഥാനത്ത് അനുഗ്രഹം കൊണ്ടുവന്നു എന്നുകൂടെയാണ് 14-ാമത്തെ വാക്യം പറയുന്നത്. കേവലം 13-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ നമ്മൾ വിചാരിക്കും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, നമ്മുടെ ശാപത്തെ അവിടുന്ന് വഹിച്ചു മാറ്റി. പക്ഷെ അവിടെ കാര്യം തീർന്നില്ല. എന്നിട്ട് എന്തു ചെയ്തു? അവിടുന്ന് അനുഗ്രഹം. ഓ നോക്കുക നോക്കുക പ്രിയമുള്ളവര്, പാപം മാറ്റി ആ സ്ഥാനത്ത് നീതി കൊണ്ടുവന്നു, ശാപം മാറ്റി ആ സ്ഥാനത്ത് അനുഗ്രഹം കൊണ്ടുവന്നു. രോഗം പാപത്തിന്റെ ഫലമായി, വീഴ്ചയുടെ ഫലമായി ഉണ്ടായതാണ്. യെശയ്യാവിന്റെ പുസ്തകത്തില് നാം വായിച്ച അധ്യായത്തിൽ തന്നെ ആ കാര്യം കാണുന്നുണ്ടല്ലോ. യെശയ്യാവിന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. 53-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യം വരുമ്പോ നോക്കുക. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ട് ഉള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നോക്കുക, അവിടെയും ഒരു എക്സ്ചേഞ്ച് ആണ് കാണുന്നത്. നമ്മുടെ രോഗത്തെ മാറ്റി, രോഗത്തെ മാറ്റുക മാത്രമല്ല അവിടെ സൗഖ്യം കൊണ്ടുവരികയും ചെയ്യും. കാൽവരി ക്രൂശിൽ എത്ര കാര്യങ്ങളാണ് നടക്കുന്നത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം കൂടെ നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാനിങ്ങനെ വളരെ വേഗത്തിലെ വാക്യം വായിച്ചു പോകുമ്പോ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? യേശു ക്രിസ്തു നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യത്തെ പാപത്തിന്റെ വീഴ്ചയുടെ ഫലമായി ഉണ്ടായ അതിന്റെ ഫലമായി ഉണ്ടായ പരിണത ഫലമായുള്ള ദാരിദ്ര്യത്തെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വഹിച്ചു എന്ന് മാത്രമല്ല അവിടെ പറയുന്നത്, മറിച്ച് എന്ത് ചെയ്തു? വഹിച്ചിട്ട് നമുക്ക് നമ്മളെ സമ്പന്നരാക്കി തീർക്കുകയും ചെയ്യും. നാം വായിച്ച പല വാക്യങ്ങൾ കാൽവറി ക്രൂശിൽ നടന്ന ആ മഹത്തായ കൈമാറ്റത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അവിടുന്ന് പാപം മാറ്റി നമ്മളെ നീതീകരണത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ശാപം മാറ്റി ആ സ്ഥാനത്ത് അവിടുന്ന് അനുഗ്രഹം കൊണ്ടുവന്നു. നമ്മുടെ രോഗം മാറ്റി ആ സ്ഥാനത്ത് സൗഖ്യം യേശുക്രിസ്തു കൊണ്ടുവന്നു. നമ്മുടെ ദാരിദ്ര്യം മാറ്റി ആ സ്ഥാനത്ത് സമൃദ്ധി കർത്താവ് കൊണ്ടുവന്നു. ഓ, പല വാക്യങ്ങൾ വായിക്കാനുണ്ട്. നമ്മുടെ അപമാനം മാറ്റി കർത്താവ് മഹത്വം കൊണ്ടുവന്ന കാര്യം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം എന്റെ 2-ാം വാക്യത്തിലും 2-ാം അധ്യായം 10-ാം വാക്യത്തിലും പറയാനായിട്ടുണ്ട്. മരണം മാറ്റി ആ സ്ഥാനത്ത് ജീവൻ കൊണ്ടുവന്നതിനെ കുറിച്ച് റോമർ 6:21-22 നമ്മൾ കാണും. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കാനായിട്ട് സമയമില്ലല്ലോ. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തു നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, അതിന്റെ ഗൗരവം നമ്മൾ പലരും വളരെ 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 കുറച്ചേ കണ്ടിട്ടുള്ളൂ. നമ്മൾ പലരും വിചാരിച്ചേക്കുന്നത് നമ്മുടെ പാപമൊക്കെ മാറ്റി, അതാ കാൽവറി ക്രൂശ് നടന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കേവലം നിഷേധാത്മകമായി ചില കാര്യങ്ങൾ ചെയ്തതിനോടൊപ്പം പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ അവിടെ കർത്താവ് ചെയ്ത് തീർക്കുകൂടെ ചെയ്തു. രണ്ട് കാര്യങ്ങളുമുണ്ട്. നമ്മുടെ പാപം മാറ്റി ആ സ്ഥാനത്ത് കർത്താവിന്റെ നീതി നമ്മുടെ മേലെ കൊണ്ടുവന്നു. നമ്മുടെ മരണം മാറ്റി ആ സ്ഥാനത്ത് ജീവൻ നമുക്ക് തന്നു. നമ്മുടെ ശാപം മാറ്റി ആ സ്ഥാനത്ത് അനുഗ്രഹത്താൽ അവിടുന്ന് നിറച്ചു. നമ്മുടെ രോഗം മാറ്റി ആ സ്ഥാനത്ത് അവിടുന്ന് സൗഖ്യം പകർന്നു. നമ്മുടെ ദാരിദ്ര്യം മാറ്റി ആ സ്ഥാനത്ത് സമൃദ്ധി പകർന്നു. നമ്മുടെ അപമാനം മാറ്റി ആ സ്ഥാനത്ത് അവിടുന്ന് മഹത്വം പകർന്നു. നമ്മുടെ തിരസ്കരണം കർത്താവ് മാറ്റി ആ സ്ഥാനത്ത് സ്വീകരണം കൊണ്ടുവന്നു. കാൽവറി ക്രൂശ് എന്ന് പറയുന്നത് എപ്പോഴും ആ നിലയില് ആ നിലയിലുള്ള വലിയൊരു കൈമാറ്റത്തിന്റെ സ്ഥലമാണ്. ഈ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? കേവലം നമ്മുടെ പാപം മാറ്റുക മാത്രമല്ല, ആ സ്ഥാനത്ത് നമ്മളെ നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യും. നമ്മൾ 68-ാം സങ്കീർത്തനത്തിലെ ആ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുക മാത്രമല്ല, ചുമന്ന് ഒഴിച്ച ആ സ്ഥാനത്ത് നന്മകളുടെ ഭാരങ്ങൾ നമ്മുടെ മേൽ വെച്ചു. നമ്മുടെ മേൽ കാൽവറി ക്രൂശിൽ വെച്ച നന്മകൾ എന്തൊക്കെയാണ്? നമ്മുടെ പാപം മാറ്റി ആ സ്ഥാനത്ത് നീതി വെച്ചു, ദാരിദ്ര്യം മാറ്റി സമൃദ്ധി വെച്ചു. ആ നിലയിലുള്ള ഒരു കൈമാറ്റം കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തു. ചെയ്തതിന് ശേഷം യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞു, നിവർത്തിയായി, നിവർത്തിയായി. ഈ വലിയ കൈമാറ്റ പ്രക്രിയ പൂർത്തിയായി. പൂർത്തിയായിട്ട് കർത്താവ് പറയുന്നത് ഒരു വിജയത്തിന്റേതായ ഒരു അട്ടഹാസമാണ് നമ്മൾ കേൾക്കുന്നത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പൂർത്തിയായി. എന്താണ് കർത്താവ് പൂർത്തീകരിച്ചത്? കേവലം നമ്മുടെ പാപങ്ങൾ മാറ്റുക മാത്രമല്ല, ആ സ്ഥാനത്ത് ഓ ക്രൂശിന്റെ ശത്രുക്കളായിരുന്നു നമ്മളെ നീതീകരിച്ച് പല വിധത്തിലുള്ള നന്മകൾ അവിടുന്ന് ചെയ്തു. നമ്മുടെ മരണത്തെ മാറ്റി ആ സ്ഥാനത്ത് ദൈവപുത്രന്റെ ജീവൻ കൊണ്ട് നമ്മളെ നിറച്ചു. നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റി സ്വർഗീയമായ സമ്പത്ത് കൊണ്ട് നമ്മളെ നിറച്ചു. നമ്മുടെ രോഗാവസ്ഥകളെ മാറ്റി ആ സ്ഥാനത്ത് സൗഖ്യം കൊണ്ട് നിറച്ചു. നമ്മുടെ അപമാനം മാറ്റി ദൈവീകമായ തേജസ് കൊണ്ട് അതിനെ നിറച്ചു. ഓ, നമ്മുടെ തിരസ്കാരം മാറ്റി നമ്മുടെ ദൈവീകമായ സ്വീകരണം കൊണ്ട് ആ സ്ഥാനം ഓ നിറയ്ക്കപ്പെട്ടു. വലിയൊരു എക്സ്ചേഞ്ച്. അത് കഴിഞ്ഞപ്പോ കർത്താവ് പറയുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പൂർത്തിയായി, പൂർത്തിയായി. വിജയം അതാ പൂർത്തിയായി എന്ന് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ക്രൂശിലെ ഈ കൈമാറ്റത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിങ്ങളിൽ പലരും ചിലപ്പോ ചോദിച്ചെന്നിരിക്കും, അങ്ങനെയുണ്ടെങ്കിൽ സഹോദര, വീഴ്ചയെ സംബന്ധിച്ച് ഉണ്ടായതാണല്ലോ ദാരിദ്ര്യവും ദുഃഖവും രോഗവും അപമാനവും എല്ലാം, അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവും മാറ്റിയിട്ടും നമുക്കിപ്പോഴും ഈ കാര്യങ്ങൾ പലതും ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനെന്താ മറുപടി? എന്റെ മറുപടി എന്താ? ഇന്ന് ഈ നിലയിലെ വ്യാഖ്യാനിക്കുന്ന ഓ സമൃദ്ധിയുടെ പ്രവാചകന്മാര് ഇന്ന് ക്രിസ്തീയ ലോകത്തുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ദാരിദ്ര്യത്തെ മാറ്റി. അതുകൊണ്ട് നമ്മൾ ആരും ഇനി ദരിദ്രരായിട്ടിരിക്കണ്ട, നമ്മളൊക്കെ കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള നിലയിൽ ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്, സമൃദ്ധിയുടെ പ്രവാചകന്മാർ. സമൃദ്ധി, ഓ നമ്മളാരും ആ നിലയില് രാജാവിന്റെ മക്കളാണ്, അതുകൊണ്ട് നമ്മളാരും ഒരു ദിവസം പോലും പട്ടിണി കിടക്കേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ടില്ല, ഇല്ലായ്മകളില്ല. വലിയ കാര്യങ്ങൾ സ്വപ്നം കാണണം. ഓ, വലിയ വീടും വലിയ കാറും ഒക്കെ നമ്മൾ സ്വപ്നം കണ്ട് അത് ക്ലെയിം ചെയ്താൽ നമുക്കതൊക്കെ ലഭിക്കും എന്ന് പറയുന്ന സമൃദ്ധിയുടെ പ്രവാചകന്മാരും ഈ കാര്യം തന്നെയല്ലേ പറയുന്നത്? കാൽവറി ക്രൂശിൽ ഇതെല്ലാം മാറ്റി പകരം കർത്താവ് നമ്മളെ സമൃദ്ധി കൊണ്ട് നിറച്ചു എന്നല്ലേ പറയുന്നത്? അപ്പോ അതല്ലേ പറയുന്നത്? അത് എന്നിട്ട് നമ്മളെ സംബന്ധിച്ച് പ്രായോഗികമാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ കാണണം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? രോഗമെന്ന് പറഞ്ഞാൽ എന്താ? അപമാനം എന്ന് പറഞ്ഞാൽ എന്താ? അതെല്ലാം നമ്മുടെ മനസ്സിന് തരുന്ന, അതിനെ തുടർന്ന് ഉണ്ടാക്കുന്ന ചില മനോഭാവങ്ങളുണ്ട്. അത് പരാജയത്തിന്റെ മനോഭാവങ്ങളാണ്. ആ മനോഭാവങ്ങളെ, അതിന്റെ മേൽ കർത്താവ് വിജയം നേടുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു, അവിടുന്ന് ഇതെല്ലാം പൂർത്തീകരിച്ച യേശു ക്രിസ്തു പോലും, ഓ തനിക്ക് വിശന്ന സന്ദർഭങ്ങൾ ഉണ്ടല്ലോ, തനിക്ക് ദാഹിച്ച സന്ദർഭങ്ങൾ ഉണ്ടല്ലോ, ദാരിദ്ര്യം താൻ അനുഭവിച്ചല്ലോ. അപ്പോ കേവലം അതിന്റെ ഒരു ഭൗതികമായ ഒരു തലത്തിലുള്ള ഒരു മറുപടിയല്ല കർത്താവ് തന്നത്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ, അവർക്ക് പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഭൗതികമായ ഒരു തലത്തിലുള്ള ഈ കാര്യങ്ങൾ മാറ്റാനല്ല കർത്താവ് അവിടെ വന്നത്. മറിച്ച് കാൽവറി ക്രൂശിൽ അവിടുന്ന് ചെയ്ത ആ എക്സ്ചേഞ്ചിന്റെ അടിസ്ഥാനം എന്താ? ഓ, അതിന്റെ ആ ദാരിദ്ര്യവും ആ അപമാനവും ഒക്കെ നമുക്ക് തരുന്ന ആ അതൊരു ഒരു പാമ്പിനെ പോലെ നമ്മൾ ചിന്തിച്ചാൽ, ആ പാമ്പിന്റെ വിഷപ്പല്ല് കർത്താവ് പറിക്കുകയാണ് ചെയ്തത്. വിഷപ്പല്ല് പോയി. വിഷപ്പല്ല് പോയാൽ പിന്നെ ആ പാമ്പിന് എന്ത് ചെയ്യാൻ ഒക്കും? ഒന്നും ചെയ്യാനായിട്ടൊക്കെയില്ല. അതുകൊണ്ട് അത് നിരുപദ്രവമായ ഒരു കാര്യമായി മാറും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് സമൃദ്ധിയും നമുക്ക് ആരോഗ്യവും ഓ നമുക്ക് സ്വീകരണവും നമുക്ക് മഹത്വവും ഒക്കെ തന്നപ്പം അതിനെ ഒരു ഭൗതികമായ തലത്തിലല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മറിച്ച് എങ്ങനെയാ? നമ്മൾ ഓർക്കുക, ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ അത് നമ്മിൽ ഉണ്ടാക്കാവുന്ന കാര്യം എന്താ? അപകർഷതാബോധമാണ്. അപകർഷതാബോധമാണ്. ഞാൻ കുറഞ്ഞ ആള്, അപകർഷതാബോധം, ദാരിദ്ര്യം നൽകുന്ന അപകർഷതാബോധം. കർത്താവ് എന്ത് ചെയ്തു? ഭൗതികമായ തലത്തിൽ നമ്മളെ സമ്പന്നരാക്കും ആക്കുമെന്നാണ് സമൃദ്ധിയുടെ പ്രവാചകന്മാര് പറയുന്നത്. പക്ഷേ ഭൗതികമായ തലത്തിൽ നമ്മളെ സമ്പന്നരാക്കും എന്ത് വേണേ ചെയ്യട്ടെ, അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിലും ദാരിദ്ര്യം നമ്മുടെ മേൽ കൊണ്ടുവരുന്ന അതിന്റെ ആ വിഷപ്പല്ലുണ്ടല്ലോ, അപകർഷതാബോധം, അതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു വിജയം നമുക്ക് തന്നിരിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. രോഗം എന്ന് പറയുന്നത് എന്താ? രോഗത്തെ തുടർന്ന് രോഗിക്കുണ്ടാകുന്ന നിസ്സഹായതയും എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തയുമാണ്. പ്രിയമുള്ളവരെ, ആ മനോഭാവത്തിന്റെ മേലാണ് കർത്താവ് വിജയം തന്നത്. നമുക്ക് കർത്താവ് രോഗങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് ആരോഗ്യം തന്നു എന്ന് പറയുമ്പോ പൗലോസിനെ നമ്മൾ ഓർക്കണം. പൗലോസിന് എന്ത് സംഭവിച്ചില്ല? തന്നെ 3 വട്ടം തന്റെ മേലുള്ള ശൂലം മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും തനിക്ക് ആ നിലയിലെ ആരോഗ്യം, ആ നിലയിലുള്ള സൗഖ്യം തനിക്ക് ഭൗതികമായ ഒരു തലത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പൗലോസ് എന്തായിരുന്നു? ആ ബലഹീനതയിലും പ്രശംസിക്കുന്നവനായിരുന്നു, സന്തോഷിക്കുന്നവനായിരുന്നു. ഓ, രോഗം എല്ലാവരെയും നിസ്സഹായതയിലും ദുഃഖത്തിലും ആഴ്ത്തുമ്പം ഇതാ രോഗം മാറിയിട്ടില്ല, പക്ഷേ രോഗം സമ്മാനിക്കുന്ന ആ മനോഭാവത്തിന്റെ മേൽ വിജയം നേടിയവനായിട്ട് പൗലോസ് നിൽക്കുന്നു. ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും എന്ന് പറയുന്ന പൗലോസ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലാണ് കർത്താവ് അത് വിജയം നമുക്ക് തന്നിരിക്കുന്നത്. ഈ വിജയം നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? നമുക്ക് പലപ്പോഴും അപമാനം, നമുക്കുണ്ടാകുന്ന അപമാനങ്ങൾ, അതുമൂലം എന്ത് സംഭവിക്കാം? അപകർഷതാബോധം സംഭവിക്കാം, സ്വയസഹതാപം ഉണ്ടാകാം. പക്ഷെ ഈ അപമാനത്തിലൂടെ കടന്നുപോയാലും സ്വയസഹതാപവും അപകർഷതാബോധവും ഇല്ലാതിരുന്നാൽ, അതിന്റെ മേൽ ആ മനോഭാവത്തിന്റെ മേൽ വിജയം നമുക്കുണ്ടെങ്കിൽ, ആ അതിൽ കവിഞ്ഞൊരു കാര്യമുണ്ടോ? അപമാനം അവിടെ നിന്നോട്ടെ, പക്ഷെ അത് നമ്മെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അതിന്റെ ആ ദുരിതമില്ലേ, ആ ദുരിതമാകുന്ന വിഷപ്പല്ല് കർത്താവ് പറിച്ചു നീക്കി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് അവിടുന്ന് പറഞ്ഞു. ഞാന് ഇപ്പോഴും പലപ്പോഴും ഓർക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു ഉദാഹരണം ഇത് സംബന്ധിച്ച് പറയാം. ഒരിക്കലെ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയെ, ഒരു ക്രിസ്ത്യാനിയെ ചക്രവർത്തി പിടിച്ചു. പിടിച്ചിട്ട് അവൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിട്ട് അവനോട് വിശ്വാസം ത്യജിച്ചു പറയാനായിട്ട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ വിശ്വാസം ത്യജിച്ചു പറയുകയാണ്, ഞാൻ എന്റെ കർത്താവിനെ കണ്ടു, അവൻ എനിക്ക് നല്ലവനാണ്, ആ കർത്താവിനെ ത്യജിച്ച് പറഞ്ഞ് ഞാന് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നില്ല എന്നവൻ പറഞ്ഞു. അപ്പോ ഈ നീറോ ചക്രവർത്തി അവനെ ഭയപ്പെടുത്താനായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. നീറോ ചക്രവർത്തി പറഞ്ഞു, നിന്റെ തല ഞാൻ വിട്ടു. ഓ, അതീ കവിഞ്ഞൊരു പേടിപ്പിക്കാൻ ഒരു കാര്യമുണ്ടോ, തല വിട്ടു. അപ്പോ ഈ ക്രിസ്ത്യാനി പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഇന്ന് എന്റെ തല വെട്ടിയാൽ ഞാൻ എന്റെ കർത്താവിനോടുകൂടെ ഓ നിത്യതയിലായിരിക്കും, പ്രൈസ് ദ ലോർഡ്. അവന് പേടിയില്ല. ഉടനെ അവനോട് പറഞ്ഞു, ആ ഇത് ഇവനെ പേടിപ്പിക്കുന്നില്ലെന്ന് കണ്ടപ്പോ നീറോ ചക്രവർത്തി പറഞ്ഞു, നിന്നെ ഞാന് നിന്റെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടു. ഉടനെ അവൻ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, എന്റെ സമ്പത്തെല്ലാം സ്വർഗത്തിലാണ്, എന്റെ നിക്ഷേപം സ്വർഗത്തിലാണ്, ഓ ഇവിടുത്തെ സാധനങ്ങൾ കണ്ടുകെട്ടിയാൽ എനിക്ക് അതിന്റെ അകത്ത് പേടിയില്ല. ഉടനെ അവനോട് പറഞ്ഞു, ആ നീ അതൊന്നും പേടിക്കുന്നില്ലേ, നിന്നെ ഞാൻ നാട് കടത്തും. അവൻ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, പണ്ട് യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തിയപ്പോ അവൻ പത്മോസ് ദ്വീപിൽ ഓ കർത്തൃ ദിവസത്തിൽ ആത്മാവിലായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെയും അവിടെ നാട് കടത്തിയാൽ കർത്താവുമായിട്ടുള്ള മനോഹരമായ കൂട്ടായ്മ എനിക്ക് അവിടെ ലഭ്യമാകും. ചക്രവർത്തി നോക്കി, ഇവന്റെ തലവെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവനെ പേടിപ്പിക്കാൻ പറ്റുന്നില്ല, ഇവനെ നാട് കടത്തുമെന്ന് പറഞ്ഞിട്ടോ ഇവന്റെ നിക്ഷേപങ്ങൾ കണ്ടുകിട്ടുമെന്ന് പറഞ്ഞിട്ടോ ഇവനെ ഭയപ്പെടുത്താൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാ പിന്നെ ഇവനെ നാട് കടത്തുന്ന, ഇവന്റെ തലവെട്ടിയിട്ട് എന്താ കാര്യം, ചക്രവർത്തി അവനെ വിമോചിപ്പിച്ചു എന്നാണ് ഒരു സംഭവം ഞാൻ കേട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു വന്നതിനോടുള്ള ബന്ധത്തിൽ ഈ കാര്യം നോക്കുക. നമുക്ക് ഒരു പക്ഷേ നമ്മള് സഹോദര സഹോദരി നീ നിന്റെ ദാരിദ്ര്യം ആ കാര്യങ്ങളിൽ ഒരു മാറ്റമുണ്ടാകുന്നില്ല, പലപ്പോഴും പല പരിമിതിക്കകത്ത് നീ ജീവിക്കേണ്ടി വരുന്നു. എങ്കിലും ആ പരിമിതിയാല് നീ ബാധിക്കപ്പെടാതെ ഓ അതിനപ്പുറത്തും സന്തോഷിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ ഈ പരിമിതി ഉണ്ടായതെന്താ? രോഗം മിക്കവാറും ഉള്ളവരെ എല്ലാം ദുഃഖിപ്പിക്കുകയും നിസ്സഹായരാക്കുകയും ചെയ്യുമ്പോഴും ഇതാ രോഗത്തിന്റെ അവസ്ഥയിലും കർത്താവുമായിട്ടുള്ള മധുരോദരമായ ഒരു കൂട്ടായ്മയില് സന്തോഷത്തിൽ നിനക്കാകാൻ കഴിയുമെങ്കിൽ അതിൽ കവിഞ്ഞൊരു കാര്യം എന്താണ് ഉള്ളത്? ഓ ആളുകൾ നിന്നെ അപമാനിക്കുന്നുവെന്നിരിക്കട്ടെ, അപമാനിക്കുമ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം? പലരും എന്റെ അപമാനം മാറ്റണമേ, എന്റെ ദാരിദ്ര്യം മാറ്റണമേ, എന്റെ രോഗം മാറ്റണമേ, എന്റെ തിരസ്കാരം മാറ്റണമേ എന്ന് ഭൗതികമായ തലത്തിൽ അതിനെ കാണുമ്പോ യേശു ചെയ്തതെന്താ? അത് ഉണ്ടാക്കാവുന്ന ദാരിദ്ര്യവും അവമാനവും ദുഃഖവും വേദനയും നമുക്കുണ്ടാക്കാവുന്ന കാര്യങ്ങളെ, അതിനോടുള്ള മനോഭാവത്തെ മാറ്റി അതിന്റെ മേൽ നമുക്ക് വിജയം തരികയാണ് ചെയ്തത്. ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങളിൽ പലരും ചോദിക്കും, സഹോദര ഇങ്ങനെയൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നോക്കുക, നമ്മൾ രണ്ടുപേരുടെ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ പൗലോസ് ഏറ്റവും വലിയ അപ്പോസ്തലൻ തന്റെ ഒരു അനുഭവം പറയുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. പൗലോസ് തന്നെയും മറ്റപ്പോസ്തലന്മാരെയും മറ്റ് ശിഷ്യന്മാരെയും കുറിച്ച് പറയുകയാണ്. അവർ ദുഃഖിതരാണ്, ദുഃഖകരമായ സാഹചര്യങ്ങളിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്, പക്ഷെ എപ്പോഴും സന്തോഷിക്കുന്നു. ദരിദ്രരാണ്, ഓ കർത്താവ് അവരുടെ ദാരിദ്ര്യം മാറ്റി എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ ഇവരെന്താ? അപ്പോസ്തലന്മാര് ദരിദ്രരാണ് പക്ഷെ പലരെയും സമ്പന്നരാക്കുന്നവർ. ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. നോക്കുക, ആ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ ആ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് കർത്താവ് കാൽവരി ക്രൂശിൽ വരുത്തിയ ആ വിജയം കൊണ്ടാടുന്നവരാണ് അപ്പോസ്തലന്മാരും ആദ്യകാല ശിഷ്യന്മാരും. പ്രിയമുള്ളവരെ, നമ്മളെയും അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, നമ്മളെ അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മറ്റൊരു വാക്യം നോക്കുക, അതിന്റെ 4-ാം അധ്യായം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യം നോക്കുക. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. കഷ്ടം മാറ്റി എന്നല്ല പറയുന്നത്, കഷ്ടമുണ്ട് പക്ഷെ ഞാൻ കിടുക്കമില്ല. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടുവരുന്ന നിരാശയുണ്ടല്ലോ, അതിന്റെ ആ വിഷപ്പല്ല് ഞങ്ങൾ പറിച്ചു കളഞ്ഞവരാണ്, അതിന്റെ മേൽ ജയമുള്ളവരാണ്. ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഒരു ഒരു വലിയൊരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ രോഗവും അപമാനവും ഒക്കെ നമ്മുടെ മേൽ ഏൽപ്പിക്കാവുന്ന ആ തെറ്റായ മനോഭാവങ്ങളില്ലേ, ആ മനോഭാവങ്ങളുടെ മേൽ കർത്താവ് വിജയം നേടിയിട്ട് പറയുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് പൂർത്തിയായി എന്ന് കർത്താവ് പറയുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെയും നമ്മൾ ആ നിലയിലുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ ചില ആ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുകയാണ്. നാലാമധ്യായം അതിന്റെ 12 വാക്യം നോക്കുക. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ശകാരം മാറ്റി തരണമേ എന്നല്ല, ശകാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമേ എന്നല്ല, ശകാരം കേട്ടിട്ടും ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ഉപദ്രവം മാറ്റി തന്നിട്ടില്ല, ഉപദ്രവം ഉണ്ട് പക്ഷെ സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് ദൂഷണമെല്ലാം മാറ്റണമേ എന്നല്ല, കർത്താവ് കാൽവരി ക്രൂശിൽ ദൂഷണമെല്ലാം മാറ്റി, കർത്താവ് ഉപദ്രവമെല്ലാം മാറ്റി, കർത്താവ് ശകാരമെല്ലാം മാറ്റി. ഇതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് ശകാരവും വേണ്ട, ഉപദ്രവവും ഇല്ല, ദൂഷണവും വേണ്ട, സമൃദ്ധി മാത്രം മതി എന്ന് പറയുന്നവർക്ക് ഇത് അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവത്തിലൂടെ മറുപടി പറയുന്നു. ഞങ്ങൾക്ക് ശകാരമുണ്ട്, പക്ഷേ ആ ശകാരം ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു കയ്പുണ്ടല്ലോ, അവരോട് ഒരു പകരം ചെയ്യാനുള്ള മനോഭാവം അതില്ല. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുക ചെയ്യുന്നു, ആശീർവദിക്കുക ചെയ്യുന്നു. ഉപദ്രവമുണ്ട്, ഉപദ്രവം മാറ്റിയിട്ടില്ല, പക്ഷേ അവിടെ സഹനമുണ്ട്. ദൂഷണം അതവിടെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ നല്ല വാക്ക് പറയും. പ്രിയമുള്ളവരെ, ഈ നിലയിലാണ് കർത്താവ് ആ വിജയം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതിന്റെ 2 വരുമ്പോ ഈ നിലയില് ക്ഷമിക്കണം, അതിന്റെ 2 കൊരിന്ത്യരില് നാം കടന്നു വരുമ്പോ അവിടെ നാം കാണുന്നത് ഈ നിലയിൽ അപ്പോസ്തലനായ പൗലോസും. ഓ നോക്കുക, അതിന്റെ 4 അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെയുള്ള 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഭൗതികമായ സാഹചര്യങ്ങൾ മാറിയില്ല. കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ദുഃഖത്തിലൂടെയും ഒക്കെ തന്നെയാണ് അവർ പോയത്. എങ്കിലും ആ ദുഃഖവും കഷ്ടപ്പാടും അവരുടെ മനസ്സില്, സാധാരണ മനുഷ്യരുടെ മനസ്സില് പകയും അപകർഷതാബോധവും ഒക്കെ ഏൽപ്പിക്കുമെങ്കിൽ ഇവരതിന് അതീതരായിട്ട് നിന്നു. നീറോ ചക്രവർത്തിയുടെ മുമ്പിൽ നിന്ന ആ ക്രിസ്ത്യാനിയെ പോലെ എന്ത് കാര്യം പറഞ്ഞാലും അവനെ സ്പർശിക്കാൻ പറ്റുന്നില്ല, അതിനപ്പുറത്താണ് അവൻ. ആ ഒരു തലത്തിലേക്ക് ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു വിജയകരമായ ജീവിതം, ഇതാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നാൾതോറും നമ്മുടെ ജീവിതത്തില് ഈ മനോഭാവങ്ങളിൽ മാറ്റമുള്ളവരായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അവിടെ നിന്ന് നാൾതോറും നമ്മുടെ ഭാരങ്ങളെ മാറ്റുക മാത്രമല്ല, ഭാരങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് ഈ നിലയിലുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ആ മനോഭാവം വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന് ആ ബെനിഫിറ്റ് നമ്മുടെ മേൽ ചുമത്തുന്ന ഒരു കാര്യമാണ് കർത്താവ് വെച്ചിട്ടുള്ളത്. 2009 സഹോദര സഹോദരി, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമത എന്താണ്? നിങ്ങൾ പലരും പറയും, സഹോദര 2009 ദാരിദ്ര്യവും ഇല്ല, 2009 അപമാനവും ഇല്ല, ഓ കണ്ണുനീരുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാകുമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? പക്ഷെ ദൈവവചനത്തോട് അടുത്ത് വരുമ്പോ നമുക്ക് പറയാൻ കഴിയുന്നത് കർത്താവ് പാപവും അതിന്റെ ഫലമായിട്ടുള്ള ഈ ശാപങ്ങളെല്ലാം മാറ്റി അത് ഒരു ഭൗതികമായ തലത്തിൽ അനുഭവിക്കുകയല്ല, മറിച്ച് അതിന്റെ ഒരു ആത്മീയമായ തലത്തിൽ, ആ മനോഭാവത്തിൽ നമ്മൾ ജയാളികളായിട്ട്. ഓ രോഗം വരട്ടെ, ദുഃഖങ്ങൾ വരട്ടെ, അപമാനം വരട്ടെ, തിരസ്കാരം വരട്ടെ, കണ്ണുനീര് വരട്ടെ, പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും അതിനു മുമ്പിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിലുള്ള സന്തോഷവും ധൈര്യവും ഉള്ളവരായിട്ട് ഞങ്ങൾ നിൽക്കും. അതാണ് ജയാളിയുടെ മനോഭാവം. വിക്ടറി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ കർത്താവ് കാൽവരി ക്രൂശിൽ ആ വിജയം പ്രഖ്യാപിച്ചപ്പോ നമുക്ക് ഈ നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ്, ഈ നിലയിലുള്ള ഒരു വിജയമാണ് കർത്താവ് നേടിത്തന്നത്. ഈ വിജയം നമുക്കെങ്ങനെ നമ്മുടെ സ്വന്തമാക്കി തീർക്കാനായിട്ട് കഴിയും? കർത്താവ് ചെയ്ത എല്ലാ കാര്യവും ഓ നമ്മുടെ സ്വന്തമാക്കി തീർക്കുന്നത് എങ്ങനെയാ? കർത്താവ് ചെയ്ത കാര്യത്തെ കാണണം, അതിനെ വിശ്വസിക്കണം, അതിനെ സ്വീകരിക്കണം, അതിനെ ഏറ്റുപറയണം, കർത്താവിനായിട്ട് ജീവിതം സമർപ്പിച്ച് ആ നിലയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഗലാത്യർക്കെഴുതിയ ലേഖനത്തില് നമ്മൾ മറ്റൊരു വലിയ കൈമാറ്റത്തെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. തുടക്കം അവിടെയാണ്. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. അവിടെ നാം കാണുന്നത് എന്താ? കർത്താവായ യേശുക്രിസ്തുവിനെ എക്സ്ചേഞ്ച് ചെയ്തെങ്കിൽ നമ്മളോടും ഒരു എക്സ്ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. 2:20 ഗലാത്യർ 2:20 ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഓ, ഞാന് ഇനിയും ഞാൻ ജീവിക്കുന്നില്ല, പകരം യേശു എന്നിൽ ജീവിക്കുന്നു. ഒരു കൈമാറ്റമാണ്. ഞാൻ ഇല്ലാതാകുന്നു, ആ സ്ഥാനത്ത് യേശു വരുന്നു. ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് അങ്ങനെ ഒരു കൈമാറ്റം അവിടെയാണ് അതിന്റെ തുടക്കം. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2008 അവസാന ദിവസങ്ങളിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നാളത്തേക്ക് ഈ കാര്യം മാറ്റിവെക്കല്ലേ. കർത്താവിനെ, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് കർത്താവിനെ വെക്കുക. ഒരു എക്സ്ചേഞ്ച് ഇവിടെ നടക്കുമെങ്കിൽ കർത്താവ് കാൽവർക്കൂശിൽ നടത്തിയ ആ എക്സ്ചേഞ്ചിന്റെ ഗുണഫലങ്ങൾ നമുക്ക് കൈയാളാനായിട്ട് കഴിയും. ഞാന് പലപ്പോഴും ഈ മീറ്റിംഗിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുതിയ ആളുകളും പലരും കടന്നു വരുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു രംഗമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ഒരു മീറ്റിംഗിൽ, നമ്മുടെ ഈ മീറ്റിംഗിൽ ഇവിടെ ആയിരിക്കുമ്പോൾ എന്റെ അടുത്ത് പുതുതായിട്ട് ഒരാൾ വന്നിരുന്നു. ഞാന് സഭയിൽ അടുത്തിടെ വന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഈ കർത്താവുമായിട്ടുള്ള ഈ ബന്ധത്തിന്റെ ആ ഊഷ്മളതയും ആ സന്തോഷവും എന്റെ ഹൃദയത്തിൽ വളരെ വളരെ ഉണ്ടായിരുന്ന ഒരു ഘട്ടം. ആ ആൾ എന്റെ അടുത്ത് വന്നിരുന്നപ്പോ മീറ്റിംഗിന് ശേഷം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരികയാണെന്ന് പറഞ്ഞു. ഞാന് ഉച്ചയ്ക്ക് ശേഷം കിട്ടിയ ഒരു അല്പസമയം ഞാൻ അദ്ദേഹത്തോട് സുവിശേഷമൊക്കെ പറഞ്ഞു. അദ്ദേഹം ആദ്യമായിട്ട് ഒരു മീറ്റിംഗ് സ്ഥലത്തേക്ക് വരിക. ഞാൻ സുവിശേഷം എല്ലാം പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, എനിക്ക് കേട്ടതെല്ലാം സന്തോഷമായി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് 2 പുസ്തകങ്ങളും പണം കൊടുത്ത് വാങ്ങിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു. അദ്ദേഹം പോയി. പക്ഷെ ഞാൻ അത് പറഞ്ഞപ്പോ ഞാൻ കർത്താവുമായിട്ട് ആ നിലയിൽ ഒരു പൂർണ്ണമായ ബന്ധത്തിലേക്ക് ഇപ്പൊ വരണം എന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യം ഇൻസിസ്റ്റ് ചെയ്തില്ല. ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച മുതലേ വീണ്ടും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച വരുമല്ലോ, അന്നേരം ഈ കാര്യങ്ങളെല്ലാം വീണ്ടും പറയാം, അദ്ദേഹത്തെ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അടുത്ത ഞായറാഴ്ച വന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വരുന്ന നമ്മുടെ ഒരു വിശ്വാസിയോട് ചോദിച്ചപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച ആ ഞായറാഴ്ച കഴിഞ്ഞ് ഒരു ബുധനാഴ്ചയോ മറ്റോ അദ്ദേഹം പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് മൂലം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എനിക്ക് വലിയ ഇപ്പോഴും ഓർക്കുമ്പോൾ പലപ്പോഴും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു, പക്ഷെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചില്ല. 2 പുസ്തകം കൊടുത്തു, പക്ഷെ അദ്ദേഹം ആ നിലയിൽ ഒരു ദൈവമകനാണ് എന്നുള്ള ഒരു ഉറപ്പോടല്ല അദ്ദേഹം പോയത്. ഞാൻ വിചാരിച്ചു, അടുത്ത ഞായറാഴ്ച അദ്ദേഹം വരുമല്ലോ, ഇനിയും കാണാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൻ ഈ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ വന്നു. ആ മകനോട് ഞാൻ പരിചയപ്പെട്ടു. മകൻ പറഞ്ഞു, എന്റെ അപ്പൻ അവസാനമായിട്ട് ഒരു ഞായറാഴ്ച വന്ന പള്ളി ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഈ മകനോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു അത്? അമൃതയിലോ മറ്റോ ഹാർട്ടിന്റെ ഒരു ഓപ്പറേഷനോ ഏതാണ്ടിന് വിധേയനാകാനായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിന് സമയമുണ്ട്. ആ സമയത്തിനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ അന്ത്യം സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിതാവിനോട് അവസാനം ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചില കാര്യങ്ങളെല്ലാം പറയുകയൊക്കെ ചെയ്തു, ഞാൻ 2 പുസ്തകം കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നാൽ ആ പുസ്തകമായിരിക്കും പപ്പായുടെ കയ്യിലെ ബാഗിൽ എപ്പോഴും ഉണ്ടായിരുന്നു, ചില ദിവസങ്ങൾ അത് വായിക്കുന്നുണ്ടായിരുന്നു. ഈ ഈ അദ്ദേഹം അവസാനമായിട്ട് പോയ ആ ദിവസവും അദ്ദേഹത്തിന്റെ ബാഗിൽ ആ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാനപ്പോഴും ദൈവത്തെ സ്തുതിച്ചു, ഒരു പക്ഷേ ആ പുസ്തകത്തിലൂടെ ദൈവം അദ്ദേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കർത്താവിനായിട്ട് ഹൃദയം കൊടുത്തു, കർത്താവിനായിട്ട് തന്റെ വ്യക്തിത്വത്തെ കൈമാറ്റം ചെയ്തു ആയിരിക്കാം അദ്ദേഹം പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ സമയമുണ്ടായി എന്ന് വരികയില്ല. ദൈവത്തിനായിട്ട് ജീവിക്കുക, ഒരു തുടക്കം കുറിക്കുക, കൈമാറ്റം ചെയ്യുക. ഇനി മേൽ ജീവിക്കുന്നത് ഞാനല്ല, ആ സ്ഥാനത്ത് ക്രിസ്തുവിനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ചിന് തയ്യാറാകുമെങ്കിൽ, പ്രിയമുള്ളവരെ, അത് കേവലം ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ മാറ്റുക മാത്രമല്ല, മറിച്ച് ആ ഭാരങ്ങളുടെ സ്ഥാനത്ത് നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്നവനാണ് ദൈവം. ക്രൂശിൽ അതാണ് ചെയ്തത്. നമ്മുടെ പാപവും പാപത്തിന്റെ പരിണിത ഫലങ്ങളെയും എല്ലാം, പണിഷ്മെന്റിനെയും അതിന്റെ ശിക്ഷാവിധിയെയും എല്ലാം കർത്താവ് മാറ്റി ആ സ്ഥാനത്ത് ധാരാളം നന്മകള് നമുക്ക് തന്നു. ആ നന്മകളെ കൈയാളുന്നവരായിട്ട്, ആ വിജയം കൈയാളുന്നവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാല് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.